നമസ്കാരം. ഡോക്ടർ ഇന്നിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഫാറ്റി ലിവർ രോഗത്തെ കുറിച്ചിട്ടാണ്. ഇന്ന് ഫാറ്റി ലിവർ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഇന്ന് ദിനം പ്രതി കൂടി വരികയാണ്. ഫാറ്റി ലിവർ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഫാറ്റി ലിവർ രോഗത്തിനുള്ള സാധ്യത എത്രത്തോളം കൂട്ടുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ പ്രിയ നായർ ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ.
നമസ്കാരം
ഡോക്ടർ, ഇന്നിലേക്ക് സ്വാഗതം. ഡോക്ടർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഇന്ന് ദിനം പ്രതി കൂടി വരികയാണ്. പണ്ടൊക്കെ വളരെ കുറച്ചു പേരിൽ മാത്രം കണ്ടുവന്നിരുന്ന രോഗമായിരുന്നു ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
ഒരുപക്ഷെ രണ്ട് കാരണങ്ങളുണ്ടായേക്കാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അൾട്രാസൗണ്ട് സ്കാൻ ഒന്നും എല്ലാവർക്കും ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായി ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഒരു വലിയ കാരണമായിരിക്കാം. പക്ഷെ കൂടാണ്ട് ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമുക്കൊക്കെ കൂടുതൽ ഇരുന്നിട്ടുള്ള ജോലികളാണ്, സെഡൻട്രി ആണ്. നമുക്കൊക്കെ അറിയാം നമ്മുടെ സമൂഹത്തിൽ ഒബീസിറ്റി കൂടിക്കൂടി വരുന്നു, വണ്ണം കൂടി വരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്, 3 പേരിൽ ഒരാൾക്ക് ഡയബറ്റിക്. അപ്പൊ ഈ ഡയബറ്റീസ്, ഒബീസിറ്റി, വണ്ണത്തിന്റെ പ്രശ്നങ്ങള്, ഫാറ്റി ലിവർ, ഇത് സത്യത്തിൽ ഒരേ അസുഖത്തിന്റെ അല്ലെങ്കിൽ ഒരേ ലൈഫ് സ്റ്റൈൽ കണ്ടീഷനിന്റെ പല മുഖങ്ങളാണ്. അപ്പൊ അതും തീർച്ചയായിട്ടും ഫാറ്റി ലിവർ കൂടി വരികയാണ്, ആസ് വെൽ ആസ് അത് ഡയഗ്നോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കൂടി വന്നിരിക്കും.
ഈ ഇപ്പൊ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ രോഗികളുടെ എണ്ണം കൂടുന്നത് എത്രത്തോളം അപകടകരമാണ്, ഈ ഒരു അവസ്ഥ ശരിക്കും ഒരു പ്രശ്നമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ?
എനിക്ക് തോന്നുന്നു നമുക്ക് മിക്കവർക്കും, ഈവൻ നമ്മുടെ ഫാമിലിയിൽ അമ്മയോ അച്ഛനോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ, നമുക്ക് നമ്മളെല്ലാരും ഹെൽത്ത് ചെക്കപ്സ് ചെയ്യുമല്ലോ. അപ്പൊ ഈ മൈൽഡ് ഫാറ്റി ലിവർ എല്ലാവരുടെ റിപ്പോർട്ടില് കാണുന്ന ഒരു ഒരു റിപ്പോർട്ടാണ്. സത്യത്തിൽ മിക്ക ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മിക്ക രോഗികൾ പോലും എന്റെ റിപ്പോർട്ടിൽ ഒന്നും പ്രത്യേകിച്ചില്ല, മൈൽഡ് ഫാറ്റി ലിവർ, നോർമൽ ആണ് എന്നുള്ളൊരു ധാരണയിൽ പോകുന്നതാണ്. പക്ഷെ ആക്ച്വലി ഫാറ്റി ലിവർ പ്രശ്നം വരുത്താവുന്നതാണ്. ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലെ സത്യത്തില് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജില് നമ്മുടെ ലിവറിന്റെ ഉള്ളിലെ ഫാറ്റ്, എണ്ണ ആക്ച്വലി അല്ല, ഫാറ്റ് കെട്ടിക്കിടക്കുകയാണ്. അതിങ്ങനെ കെട്ടി 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 കാലക്രമേണ നീർവീഴ്ച വരും. ഫാറ്റി ഹെപ്പറ്റൈറ്റിസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. നീരവിടെ ഇരുന്നിരുന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പെയ്യനെ ലിവറിന്റെ കട്ടി കൂടാൻ തുടങ്ങും. ഫൈബ്രോസിസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ സ്കാർ ടിഷ്യൂ ആണ് സത്യത്തിൽ അതിനകത്ത് വരുന്നത്. എന്നിട്ടും അത് കണ്ടുപിടിക്കാതെ പോകുമ്പോഴാണ് അത് ലിവർ സിറോസിസ്, മഹോദരം എന്നൊക്കെ പറയും മലയാളത്തില്. അപ്പൊ സിറോസിസ് ഒരു വളരെ അപകടകരമായ ഉള്ള അസുഖമാണ്. അതിന് ഏകദേശം 70-80% ഒരു 80% ലിവറ് സെൽസ് ചത്തുവും. അപ്പൊ നമുക്ക് ലിവർ പ്രവർത്തനക്കേട്, വയറ്റില് നീര് കെട്ടാൻ തുടങ്ങും, രക്തം ഛർദ്ദിക്കുക, ലിവർ ക്യാൻസർ വരെ വരും. അപ്പൊ അത് ആ ഒരു സ്റ്റേജിൽ എത്തിയാൽ, സത്യത്തില് ഫാറ്റി ലിവറിന്റെ 4ാം സ്റ്റേജ് ആണത്, ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരുവൊന്നുമില്ല, മരുന്നൊന്നും ഇല്ല. അത് ഓരോ പ്രശ്നങ്ങളും
ഏറ്റവും
പ്രശ്നമുള്ളത്. അതിനാണ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റ്. അപ്പോ ട്രാൻസ്പ്ലാന്റ് നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ആക്ച്വലി പറ്റും. അതുകൊണ്ട് 3ാമത്തെ സ്റ്റേജ് വരെ നമുക്കത് പ്രിവെന്റ് ചെയ്യാം, തിരിച്ച് നോർമലിലേക്ക് എത്തിക്കാം
എന്നാണ്.
അതുകൊണ്ട് ആ ഒരു സ്ക്രീനിങ് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്.
ഡോക്ടർ, ഇപ്പൊ നേരത്തെ ചെക്കപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു. മിക്കവരും വേറൊരു ചെക്കപ്പിന് പോകുമ്പോഴായിരിക്കും ഇപ്പം ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്നത്. ശരിക്കും ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ രോഗം നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ എന്ത് ടെസ്റ്റാണ് ഒരാൾ ചെയ്തിരിക്കേണ്ടത്?
ഏതൊരു ജനറൽ ചെക്കപ്പിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, ഒരു ഒരു ചെറിയ സെറ്റ് ബ്ലഡ് ടെസ്റ്റ് ആണ് സത്യത്തിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. അതിലാണ് നമ്മുടെ ലിവറിന്റെ നീരറിയുന്നത്. SGOT SGPT എന്നൊക്കെ പറയും. അപ്പൊ പേര് പ്രധാനമല്ല, എന്നാലും ലിവറിന് നീരുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ അറിയാൻ പറ്റും. അൾട്രാസൗണ്ട് ആബ്ഡമൻ, നമ്മുടെ വയറിന്റെ ഒരു അൾട്രാസൗണ്ട്, അതും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. പക്ഷെ സത്യത്തിൽ ഇന്ന് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്ന ഒരു വളരെ നിസ്സാര ടെസ്റ്റാണ്. അൾട്രാസൗണ്ട് പോലെ തന്നെയാണ്, കഷ്ടി 4-5 മിനിറ്റ് എടുക്കുകയുള്ളൂ. ആ ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഒറ്റടിക്ക് രണ്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒന്ന്, ലിവറിന്റെ ഉള്ളിലെ ഫാറ്റ് എത്രയുണ്ട്, അതനുസരിച്ച് നമുക്ക് അത് വെറും ലൈഫ് സ്റ്റൈൽ മതിയോ ശരിയാക്കിയെടുക്കാൻ, അതോ മെഡിസിൻസ് ആക്ച്വലി വേണോ വേണ്ടയോ മരുന്നിലേക്ക് പോകണോ. ആൻഡ് രണ്ടാമത്തേത്, ലിവർ കട്ടി എത്ര വരെയായി, ഡാമേജ് എത്ര വരെയായി. അപ്പൊ ഈ ഫൈബ്രോസ്കാൻ ടെസ്റ്റ് ആണ് ഐഡിയലി ചെയ്യേണ്ടത് സ്ക്രീനിങ്ങിന്. അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ ചെക്കപ്പിന് പോയിട്ട് അൾട്രാസൗണ്ടിനകത്ത് ഫാറ്റി ലിവർ കാണിക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഫൈബ്രോസ്കാൻ എടുക്കുന്നത് വളരെ നല്ലതായി
അത്യാവശ്യമാണ്. ഫാറ്റി ലിവറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, പ്രാരംഭ ലക്ഷണങ്ങൾ, തിരിച്ചറിയാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
അതാണ് ആക്ച്വലി ഏറ്റവും കഷ്ടം. അതിന് യാതൊരു രോഗലക്ഷണവും ഇല്ല, ഈ സിംപ്റ്റമാറ്റിക് ഒന്നും അറിയാൻ പോകുന്നില്ല. അത് ലിവർ സിറോസിസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് ഡാമേജ് അല്ലെങ്കിൽ തിരിച്ചു വരവില്ലാത്തൊരു നാലാം സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഈ കാലിലെ നീര്, മഞ്ഞപ്പിത്തം, വയറ്റിലെ വെള്ളം കെട്ട്, അതുവരെ സത്യത്തിലെ ലക്ഷണങ്ങളൊന്നും ഇല്ല. ആക്ച്വലി പറയും ചിലവർക്ക് ക്ഷീണം വന്നേക്കാം, നമ്മുടെ വയറിന്റെ വലതുവശത്താണ് ലിവർ, അപ്പൊ ചെറിയ ഒരു ബ്ലോട്ടിങ്ങോ ഭാരം, പക്ഷെ അത് മിക്കർക്കും ഉണ്ട്,
ഉള്ളതാണ്
ഉള്ളതാണ്. അപ്പൊ ശരിക്കും രോഗലക്ഷണം ഇല്ലാത്തൊരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ, അതും കൊണ്ട് സ്ക്രീനിങ് അത്യാവശ്യമാണ്.
മിക്കവരും ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അല്ലെങ്കിൽ അവഗണിക്കാറുണ്ട്. ഈ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവാം, ഈ ഫാറ്റി ലിവർ തന്നെ അതിന് പിന്നാലെ മറ്റ് അസുഖങ്ങൾ എന്തൊക്കെ ഉണ്ടാകാം?
സോ ഫാറ്റി ലിവർ ഡയറക്ട്ലി ലിവർ സിറോസിസും ലിവറിന്റെ അസുഖങ്ങൾക്ക് കാരണമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഫാറ്റി ലിവർ സത്യത്തിൽ കുറച്ചും കൂടി വലിയൊരു കണ്ടീഷനിന്റെ ഒരു ഭാഗമാണ്. മെറ്റബോളിക് സിൻഡ്രോം, അതായത് അമിത വണ്ണം കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ പലതാണ്. അത് നമ്മുടെ പോളിസിസ്റ്റിക് ഓവറീസ്, അതായത് പ്രത്യേകിച്ച് ഈ കുറച്ചും കൂടി പ്രായം കുറഞ്ഞ സ്ത്രീകൾക്ക് ഫുൾ മുഖക്കുരുവും പീരിയഡ്സ് എല്ലാം തെറ്റാൻ തുടങ്ങും, വണ്ണം കുറച്ച് കൂടുതലാവും. സോ ഓവറിയിലെ സിസ്റ്റിന്റെ അസുഖം, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹ രോഗം, കൊളസ്ട്രോളിന്റെ അസുഖം, തൈറോയിഡിന്റെ അസുഖം എന്നീ ഈ ഒരു സെറ്റ് അസുഖങ്ങൾക്ക് സത്യത്തിൽ നമുക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിൽ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ അത്രയും കോമൺ ആണ് ഇന്നത്തെ സമൂഹത്തിലെ മെറ്റബോളിക് സിൻഡ്രോം. ഫാറ്റി ലിവർ അതിന്റെ ഒരു ഭാഗമാണ്. ഇൻഫാക്ട് ഇന്നത്തെ റിസർച്ച് അനുസരിച്ച് ഒരു പക്ഷേ ഫാറ്റി ലിവർ അതിന്റെ ആദ്യത്തെ ഭാഗമാവാം എന്നാണ് ഇന്നത്തെ റിസർച്ച് പറയുന്നത്. ആക്ച്വലി തിരുവനന്തപുരത്തിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി നടന്നായിരുന്നു. എനിക്ക് തോന്നുന്നു 5-6 ഡിസ്ട്രിക്റ്റിൽ അവരെ സ്ക്രീനിങ്, ഡിസ്ട്രിക്ട് അല്ല, ഏരിയസിൽ ഇവരെ സ്ക്രീനിങ് നടത്തിയായിരുന്നു. 54% 54% ജനങ്ങൾക്ക് ഫാറ്റി ലിവർ കൂടുതലായിരുന്നു, അതായത് ഓൾമോസ്റ്റ് ലിവർ ഡാമേജിലേക്ക് എത്തുന്ന ഒരു ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും കോമൺ ആണ് ആക്ച്വലി നമുക്കുള്ളത്. ഇപ്പൊ തിരുവനന്തപുരത്തിലാവുന്നത് പോലെ ആവണമെന്നല്ല എല്ലാ സ്ഥലത്തും, എന്നാലും ഒരു ഒരു നമ്മുടെ തൊട്ടടുത്താണല്ലോ.
ഈ നേരത്തെ പറഞ്ഞല്ലോ അമിത വണ്ണമാണ് എല്ലാത്തിനും ഒരു പ്രധാന വില്ലൻ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രമേഹം ആയാലും ഫാറ്റി ലിവർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഹാർട്ട് ഡിസീസ് എന്താണെങ്കിലും ഈ ഇപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ അമിത വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെ മെയിൻ ആയിട്ട്?
അബ്സൊല്യൂട്ട്ലി, വണ്ണം തീർച്ചയായിട്ടും കുറയ്ക്കണം. ഇൻഫാക്ട് അറ്റ്ലീസ്റ്റ് ഒരു പേഷ്യന്റിനോട് നമുക്ക് പറയാൻ എളുപ്പമുള്ളൊരു, അവർക്ക് തന്നെ മോണിറ്റർ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വണ്ണം. അതായത് 10% നമ്മുടെ വെയിറ്റ് കുറച്ചെടുത്താൽ ഏകദേശം ഫാറ്റി ലിവറിന്റെ 50% നമുക്ക് മാറ്റാം എന്നാണ് പറയുന്നത്. അപ്പൊ ലെറ്റ് അസ് സേ നമുക്ക് 80 കിലോ ആണ്, ആ 80 കാലക്രമേണ നമ്മൾ 70 മാറ്റിക്കഴിഞ്ഞാൽ വലിയൊരു ഭാഗം ഫാറ്റി ലിവർ നമുക്ക് അപ്പൊ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ടെസ്റ്റ് ചെയ്യേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട. എന്നാലും ഒരു ഒരു വേറൊരു കാര്യമുണ്ട്, ലീൻ ഫാറ്റി ലിവർ, അതായത് മെലിഞ്ഞിരിക്കുന്നവർക്ക് പോലും ഫാറ്റി ലിവർ ഉണ്ടായേക്കാം. അപ്പൊ സ്ക്രീനിങ് ചെയ്യുമ്പോഴേ സ്ക്രീനിങ് വെറും വണ്ണമുള്ളവർക്ക് മാത്രമാവണമെന്നില്ല, ഈവൻ മെലിഞ്ഞിരിക്കുന്നവർക്ക് ചെയ്യണം. എന്താന്ന് വെച്ചാല് ഡയറ്റും ഇതിലൊരു വലിയ പങ്കുണ്ട്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോഴേ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും ഫാറ്റ് ആയിരിക്കും, അപ്പൊ വറുത്തതും പൊരിച്ചതും എണ്ണ എന്നാണ് നമ്മൾ നാച്ചുറലി ചിന്തിച്ചു പോകുന്നത്. പക്ഷെ ഫാറ്റ് അല്ല സത്യത്തിൽ വില്ലന്, സ്റ്റാർച്ച് ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ അരി
ആഹാരം,
അപ്പം, പുട്ട്, ഇഡ്ഡലി, ദോശ, എല്ലാം ചോറ്, കഞ്ഞി എല്ലാം അരിയാണല്ലോ. അപ്പൊ അരി, ഗോതമ്പ്, മൈദ, ഗോതമ്പിനെക്കാട്ടിലും മൈദ, കിഴങ്ങ്, കപ്പ, കൂർക്ക, ചേന, ചേമ്പ് ഒക്കെ സ്റ്റാർച്ച് ആണല്ലോ. അപ്പൊ ഇതൊക്കെ മാറ്റണമെന്നില്ല ഒരിക്കലും
ആഹാരം.
ഏതൊരു മീലിന്റെ കാൽ ഭാഗം മാത്രമേ ഈ സ്റ്റാർച്ച് ഐറ്റംസ് ആവാൻ പാടുള്ളൂ. കൂടുതൽ കിഴങ്ങ് വർഗ്ഗങ്ങളല്ലാത്ത ഇലക്കറികളും പച്ചക്കറികളും, പിന്നെ പ്രോട്ടീൻ, നമ്മുടെ കടല, പയറ്, പരിപ്പ്, എഗ്, ഫിഷ്, ചിക്കൻ, റെഡ് മീറ്റ് നമുക്ക് കുറച്ച് മാറ്റാം. പക്ഷെ അല്ലാത്ത വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും പ്രോട്ടീൻസ്, പിന്നെ പച്ചക്കറികൾ, ഇലക്കറികൾ, അത് വെച്ചിട്ട് വേണം വയറുനിറയ്ക്കാൻ. നമ്മളിപ്പോ ഒരു ഊണിന് പോകുമ്പോൾ അതിന്റെ ഏകദേശം 80% അരിയാണല്ലോ, ചോറാണല്ലോ. അതുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നവർക്ക് പോലും ഫാറ്റി ലിവർ ഉണ്ടാവാം. അതുകൊണ്ട് സ്ക്രീനിങ് എല്ലാവർക്കും ബാധകമാണ്.
അല്ല, അത് ശരിക്കും അതിശയകരമായിട്ടുള്ള കാരണം. മിക്കവരും വണ്ണമുള്ളവർക്കാണ് എല്ലാ അസുഖവും വരുന്നത്. ഇപ്പൊ കൊളസ്ട്രോൾ ആണെങ്കിലും എല്ലാവർക്കും വണ്ണമുള്ളവർക്കാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നു എന്നുള്ളത്. പിന്നെ ഡോക്ടർ ഇപ്പം ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, നമ്മളൊരു ഹെൽത്തി ഒരു ഡയറ്റ്, ഒരു ഹെൽത്തി പ്ലേറ്റ് എങ്ങനെയായിരിക്കണം ഒരു ലിവറിന്റെ ഒരു കേസിൽ വരുമ്പോൾ?
സോ ഹെൽത്തി പ്ലേറ്റ് ഓഫ് ഫുഡ് മീൻസ് ഇന്നത്തെ കാലത്ത് ആൾക്കാര് വെയിറ്റ് കുറയ്ക്കാനായിട്ട് എക്സ്ട്രീം ഡയറ്റ്സിലേക്ക് പോകും. അതായത് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, മാഡം ഞാൻ 1 മാസം ഗ്രീൻ ടീ മാത്രം എടുത്തിട്ടുള്ളൂ, എന്നിട്ട് അവരെന്തോ 20 കിലോസ് കുറച്ചു. അപ്പൊ എക്സ്ട്രീം ഡയറ്റ്സിലേക്ക്, വേറൊരു ടൈപ്പ് ഡയറ്റ് ഉണ്ട്, കീറ്റോ ഡയറ്റ്. അതായത് അവരെന്തോ 20-30 മുട്ട, എല്ലാ ദിവസവും മുട്ട മാത്രമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എക്സ്ട്രീം ഡയറ്റ്സ് ചെയ്യുമ്പോൾ യെസ്, വേഗം വേഗം നമുക്ക് ഒരു പ്രത്യേക ഫാക്ടർ കുറച്ചെടുക്കാൻ പറ്റും. ഫാറ്റ് ചില വെയിറ്റ് ആവാം, അല്ലെങ്കിൽ ഷുഗർ ആകാം, അതൊക്കെ നമുക്ക് ഒരു പക്ഷേ സാധിച്ചേക്കാം. പക്ഷെ അതൊരു ഹെൽത്തി വഴിയല്ല വെയിറ്റ് ലോസിന് വേണ്ടി. ഒരു ബാലൻസ്ഡ് സിമ്പിൾ ഡയറ്റ്, അതായത് ഈ സ്റ്റാർച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ചിലർ അരിയെ മാറ്റിക്കളയും. മലയാളികളാണ്, അരി കുറച്ച് കഴിക്കുന്നവരാണല്ലോ എന്തായാലും നമ്മൾ. അതുകൊണ്ട് ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ 1/4, കാൽ ഭാഗം സ്റ്റാർച്ച് ആയിരിക്കണം. ഈ കാർബോഹൈഡ്രേറ്റ്സ്, അരി, മൈദ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതൊക്കെ, പഞ്ചസാര, സ്വീറ്റ്സ്, കാൽ ഭാഗം അരിയാണെങ്കിൽ കുഴപ്പമില്ല. കാൽ ഭാഗം മിനിമം പ്രോട്ടീൻസ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടല, പയറ്, പരിപ്പ്, തൈര്, പനീര്, ചിക്കൻ, എഗ്, ഫിഷ്, കാൽ ഭാഗം മിനിമം പ്രോട്ടീൻസ്, പകുതി ഭാഗം വെജിറ്റബിൾസും ഫ്രൂട്ട്സും, പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലാത്ത ഇലക്കറികളും പച്ചക്കറികളും, ഫ്രൂട്ട്സും. ഫ്രൂട്ട് ജ്യൂസ് ആവരുത്, ഹോൾ ഫ്രൂട്ട്സ്.
ഇപ്പോ മദ്യപാനം ഇന്ന് മിക്കവരിലും കണ്ടുവരുന്നുണ്ട്. മദ്യപാനം എത്രത്തോളമാണ് കരൾ രോഗങ്ങൾക്കുള്ള സാധ്യത കൂട്ടുന്നത്?
അതിപ്പോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാവർക്കും അറിയാം ഡ്രിങ്ക്സ് വലിയ പ്രശ്നമാണ്. ആക്ച്വലി ഇന്റർനെറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, 2 പെഗോളം സ്ത്രീകൾക്ക് ഡെയിലി എടുക്കാം, 4 പെഗോളം പുരുഷന്മാർക്ക് ഡെയിലി എടുക്കാം. പക്ഷെ ഈ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഒന്നാമത്തെ കാര്യം ഒരു ഒരു വെസ്റ്റേൺ വൈറ്റ് പോപ്പുലേഷനിലൊക്കെ സ്റ്റഡി ചെയ്തിരിക്കുന്ന ഫിഗേഴ്സ് ആണ് ഇതെല്ലാം. രണ്ടാമത്തെ കാര്യം, വേറെ ഒരു അസുഖം ഇല്ലാത്തൊരു വ്യക്തിക്ക്, അതായത് തീരെ ഫാറ്റ് ഇല്ലാത്തൊരു ലിവറിലേക്ക് ഒരു പക്ഷേ കുറച്ച് നാള് നമ്മൾ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ഒക്കെ ഡ്രിങ്ക്സ് എടുത്താൽ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ നമുക്കൊക്കെ ഫാറ്റി ലിവർ ഉണ്ട്. അറിഞ്ഞോ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് 54% ഓഫ് അവർ പോപ്പുലേഷൻ, 2 പേരിൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. ഫാറ്റി ലിവർ ഉണ്ട്, ഈ ഷുഗർ, പ്രഷർ, തൈറോയിഡ്, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നമുക്കുള്ളതാണ്. അതിന്റെ മേളിൽ ഈ ആൽക്കഹോളും കൂടി ആവുമ്പോഴത്തേക്ക് വല്ലപ്പോഴെടുക്കുന്ന വ്യക്തികൾക്ക് പോലും ആ ആൽക്കഹോൾ ലിവർ നീര് വരുത്തുന്നു. അപ്പോ ഫാറ്റും നീര് വരുത്തുന്നു, ആൽക്കഹോളും നീര് വരുത്തുന്നു. വേഗം വേഗം ഇതിന്റെ ഒരു പ്രോഗ്രഷൻ, ഇത് പെട്ടെന്ന് സ്റ്റേജ് 1 to സ്റ്റേജ് 2 ആവും, സ്റ്റേജ് 2 to 3 ആവും, 3 to 4 ആവും. അതുകൊണ്ട് ഒരു സേഫ് എന്ന് ചോദിച്ചാൽ വല്ലപ്പോഴേ എടുക്കാം. ഇപ്പൊ നമ്മള് ഒട്ടും മാസത്തിൽ 1 or 2 times എടുത്താൽ ശരി. ഒരു ഒരു സോഷ്യൽ ഗാദറിംഗ്, ഒരു വർക്ക് പാർട്ടിക്ക് മാസത്തിൽ ഒരിക്കൽ പോയൊന്നും എടുത്തു, സാരമില്ല. പക്ഷെ അതിലപ്പുറം എടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തെ ബാധിക്കും.